വീണ്ടും ദൈവവചനം പഠിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആമോസ് പ്രവചനം 7-ാം അധ്യായം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. 8-ാം അധ്യായം ആരംഭിക്കുന്നത് ആമോസിന്റെ 4-ാമത്തെ ദർശനത്തോടു കൂടിയാകുന്നു. 8-ാം അധ്യായം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനിയും വരുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും എന്ന കാരണത്താൽ ഈ ദർശനത്തിന്റെ അർത്ഥം വ്യക്തമായി ഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ പല കാര്യങ്ങളും ഈ ദർശനം വ്യക്തമാക്കി തരും. 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളെ ഭാഗമെടുത്തു എന്ന് വിശ്വസിക്കട്ടെ. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവയായ കർത്താവ് എനിക്ക് ഒരു കൊട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. ഒരു കൊട്ട പഴുത്ത പഴത്തെക്കുറിച്ച് വളരെ അധികം പറയുവാനുണ്ട്. എനിക്ക് പഴവർഗ്ഗങ്ങൾ വളരെ ഇഷ്ടമാണ്. എല്ലാ പഴങ്ങളും എനിക്ക് രുചികരമാണ്. ആപ്പിളും ഓറഞ്ചും മുന്തിരിങ്ങായും മാമ്പഴവും വാഴപ്പഴവും എല്ലാം ഞാൻ കഴിക്കും. ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ പഴങ്ങൾ ഞാൻ തിന്നാറുണ്ട്. ഒരു കൊട്ട പഴത്തേക്കാൾ ആകർഷകമായത് എന്താണ്? ആ ഒരു കൊട്ട പഴത്തിന് ഒരു ദൂതുണ്ട്. ഒന്നാമത്, ഒരു കൊട്ട പഴം വിളവെടുപ്പിനെ കാണിക്കുന്നു. ആ വൃക്ഷം ഇപ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന കാര്യം അതിൽ നിന്ന് പറിച്ചെടുത്ത പഴം കാണുമ്പോൾ നാം മനസ്സിലാക്കും ഇല്ലേ? ഞങ്ങളുടെ പുരയിടത്തിൽ നിന്ന് മൽഗോവ മാവിൽ ഈ വർഷം നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ മാങ്ങ തിരക്കി ഞാൻ പോകേണ്ട ഒരാവശ്യവുമില്ല. അതിലെങ്ങും ഒരു മാമ്പഴവും കാണില്ല. മാങ്ങ എല്ലാം പറിച്ചു കഴിഞ്ഞു. അടുത്ത വർഷം വരെ മാങ്ങ ഒന്നും കാണില്ല. അങ്ങനെ നാം ഇവിടെ കാണുന്നത് ഒരു കൊട്ട പഴുത്ത പഴം കാണാനും ഭക്ഷിക്കാനും നല്ലതാണെങ്കിലും അത് ഒരു വിളവെടുപ്പ് കഴിഞ്ഞു എന്ന വസ്തുതയെ ഓർപ്പിക്കുന്നു. ഒരു കൊട്ട പഴുത്ത പഴം നമ്മോട് പറയുന്ന വേറൊരു കാര്യം വേഗത്തിൽ ചീത്തയാകുന്നതിനെ കുറിച്ചും നശിച്ചു പോകുന്നതിനെ കുറിച്ചുമാണ്. ഏതെങ്കിലും പഴം ചീഞ്ഞു നാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? വല്ലാത്ത ദുർഗന്ധമായിരിക്കും അതല്ലേ? അസഹനീയം. അതെ, ഒരു കൊട്ട പഴുത്ത പഴത്തിന് നമ്മോട് പറയുവാൻ ഒരു ദൂതുണ്ട്. എത്ര അർത്ഥവത്തായ ഒരു സാദൃശ്യമാകുന്നു ദൈവം ഇവിടെ നൽകുന്നത്. വളരെ നല്ലതുപോലെ മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം അത് പറയുകയാണ്. 2-ാമത്തെ വാക്യം, ആമോസേ നീ എന്ത് കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഒരു കൊട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളി ചെയ്തത്, എന്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇതിനു മുൻപ് ദൈവം ഇസ്രായേലിനെ ശിക്ഷിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ആമോസ് അവർക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ചു. അങ്ങനെ ദൈവം അവരെ ശിക്ഷിക്കാതെ ഇരുന്നു. 7-ാം അധ്യായത്തിൽ നാം അത് പഠിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഒരു കൊട്ട പഴുത്ത പഴം കാണിക്കുന്നത് ഫലശേഖരം കഴിഞ്ഞു എന്നാണ്. തമാശയൊക്കെ കഴിഞ്ഞു. വടക്കേ രാജ്യം ഏതാണ്ട് അന്ത്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശിക്ഷ വരുന്നു. ഫലശേഖരം അതിന്റെ സാദൃശ്യമാകുന്നു. കൊയ്ത്ത് ന്യായവിധിയെ കാണിക്കുന്നു. കൊയ്ത്ത് അന്ത്യനാളുകളെ കാണിക്കുന്നു. കൊയ്ത്ത് നമ്മുടെ ഉത്തരവാദിത്വത്തെ കാണിക്കുന്നു. ദൈവവചനം അംഗീകരിച്ചിട്ടുള്ളവർ അത് മറ്റുള്ളവരോട് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. 3-ാം വാക്യം നമുക്ക് നോക്കാം. അന്നാളിൽ മന്ദിരങ്ങളിലെ ഗീതങ്ങൾ മുറവിളിയാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ശവം അനവധി എല്ലായിടത്തും അവയെ എറിഞ്ഞുകളയും മിണ്ടരുത്. ഈ സമയത്ത് കൊയ്ത്തുത്സവം ഒന്നുമില്ല. എല്ലാം നിരാശയിലും ഭീതിയിലും മാത്രം. ദൈവത്തെ സ്തുതിക്കുവാനുള്ള സ്ഥലം മുറവിളിയുടെ സ്ഥലമായി മാറും. ദൈവത്തിന്റെ സന്നിധിയിൽ ആഹ്ലാദിക്കുവാനുള്ള സ്ഥലം നിലവിളിയുടെ സ്ഥലമാകും. കൊല ചെയ്യപ്പെട്ടവരുടെ ശരീരങ്ങൾ അങ്ങനെ ചിന്നിച്ചിതറി എല്ലായിടത്തും കാണും. ഏറ്റവും ഭയാനകമായ പ്രവചനം ഇതുതന്നെയാണ്. ഇനിയും 4 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. 4 മുതൽ 6 വരെ, ഞങ്ങൾ ഏഫയെ കുറിച്ച് ശേക്കലിനെ വലുതാക്കി കള്ളത്തുലാസ് കൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ട് ചെരുപ്പിനും മേടിക്കേണ്ടതിനും കോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പ് പീടിക തുറന്നു വെപ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ് ദരിദ്രന്മാരെ വിഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാനും പോകുന്നവരെ ഇത് കേൾപ്പീൻ. സാധുക്കളെ ചൂഷണം ചെയ്യുന്നതിനെതിരായി ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്നത് നാം ഇതിനോടകം പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. ഇതാ ഇവിടെ ആ വിഷയം വീണ്ടും നാം കാണുന്നു. ഇതേക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിച്ചുവെങ്കിലും ഈ ലോകത്തിലെ സാധുക്കളെ കുറിച്ച് ദൈവത്തിനുള്ള മനോഭാവം നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. ദാരിദ്ര്യം അനുഭവിക്കാത്തവർ നന്നേ ചുരുങ്ങും. ഇന്ന് പണക്കാരായി ജീവിക്കുന്ന പലരോടും ചോദിച്ചാൽ പണ്ട് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെ കഥ വിശ്വസിക്കുവാൻ തന്നെ പ്രയാസം തോന്നും. പാവങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടികൾ എനിക്ക് താല്പര്യമാണ്. പക്ഷേ ഇന്ന് പലരും കാണിക്കുന്ന ഒരു കാര്യം പാവപ്പെട്ടവർക്ക് വേണ്ടി പണം പിരിച്ച് സ്വന്തം കീശ വീർപ്പിക്കുകയാണ്. സാധുക്കളെ സത്യത്തിൽ സഹായിക്കുന്ന, അതെ, സ്വയം തൊഴിൽ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുവാൻ ഇടയാക്കുന്ന പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞാൻ വളരെ താല്പര്യപ്പെടുന്നു. ആമോസിന്റെ കാലത്തെ ജനങ്ങൾ ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു എന്ന് ദൈവം അവരെ കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ അർത്ഥം സാധുക്കൾ ഒരിക്കലും ഉയർന്നു വരുവാൻ സാധിക്കാത്തതുപോലെ ദാരിദ്ര്യത്തിന്റെ താഴേക്കിടയിലേക്ക് അവരെ കൊണ്ടുവന്നു. ഉള്ളതും കൂടി എടുത്തു കളഞ്ഞ ഒരു സ്ഥിതി. ദൈവമില്ലാത്ത, അതായത് ഈശ്വര ഭയമില്ലാത്ത ഒരു രാജ്യത്ത് സാധുക്കൾ എപ്പോഴും ക്രൂരമായി കഷ്ടപ്പെടേണ്ടി വരും. ഈ കാര്യത്തിൽ ആർക്കെങ്കിലും കാര്യമായ സംശയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാലത്തിലെ ജനങ്ങളുടെ കൂടെ, പ്രത്യേകിച്ച് യെരുശലേം ദേവാലയത്തിൽ നിങ്ങൾ ആയിരുന്നുവെങ്കിൽ, ദൈവം ഇവിടെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ അത്ഭുതപ്പെട്ടേനെ. ദൈവം നിയോഗിച്ച ചടങ്ങുകളിലൂടെ അവർ ചിട്ടയായി പോയിരുന്നു. പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ എന്തായിരുന്നു എന്ന് ദൈവം അറിഞ്ഞിരുന്നു. അമാവാസിയും ശബത്തും വിശുദ്ധ ദിവസങ്ങളായിരുന്നു. അന്ന് യാതൊരു വേലയും അനുവദിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് ഒരു കച്ചവടവും ചെയ്തിരുന്നില്ല. ദൈവം പറയുന്നു, അന്നത്തെ പണക്കാർ ദൈവത്തെ ആരാധിക്കുവാൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ പോലും അടുത്ത ദിവസം മറ്റുള്ളവരെ കബളിപ്പിച്ച് എങ്ങനെ കൂടുതൽ പണമുണ്ടാക്കണമെന്നും നാളെ ആവിഷ്കരിക്കേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്നുമാണ് മനസ്സിൽ. ആഴ്ച മുഴുവൻ അവർ പാപങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, ആഴ്ചയുടെ ഒടുവിൽ അവർ അത് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേലിനെ കുറിച്ചുള്ള എന്തൊരു ചിത്രമാണ് നാം ഇവിടെ വായിക്കുന്നത്! ഇന്ന് പലപ്പോഴും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല നമ്മുടെ ആരാധനകൾ. ഞായറാഴ്ച അനേകരും ആരാധനയ്ക്ക് പോകുന്നത് നിവർത്തികേട് കൊണ്ടാണ്, മറ്റുള്ളവർ എന്തു പറയും എന്ന ചിന്ത കൊണ്ടാണ്. ആഴ്ചയിൽ ഒരു ദിവസം, ഏതെങ്കിലും ദിവസം ആകട്ടെ, നമ്മുടെ ബിസിനസ് നിർത്തിവെച്ച് ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സില്ലാത്ത മനുഷ്യർ. ഇതിനെന്തെല്ലാം ഉപാധിയാകുന്നു കണ്ടുപിടിക്കുന്നതെന്നറിയാമോ? മാത്രമോ ഈ ആരാധനക്കാർ കാണിക്കുന്ന മറ്റ് വിക്രിയകൾ പ്രവാചകൻ ഇവിടെ വിശദീകരിക്കുന്നു. ഇവർ അളവിൽ വെട്ടിപ്പ് കാണിക്കുന്നു, തൂക്കത്തിൽ കുറവ് കാണിക്കുന്നു. തൂക്കിയെടുക്കുമ്പോൾ കൂടുതൽ തൂക്കാനും തൂക്കിക്കൊടുക്കുമ്പോൾ കുറച്ചെടുക്കുവാനും ഇവർക്കറിയാം. കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ തുലാസ് എത്ര നാളായി പതിപ്പിച്ചിട്ട്? കള്ളത്തുലാസ് ആകുന്നുവോ? സൂക്ഷിക്കുക. കൃഷിക്കാരായ സുഹൃത്തുക്കളെ, മായം ചേർക്കുന്ന പരിപാടി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ആരും പാലിൽ വെള്ളം ചേർക്കില്ല എന്ന് എനിക്കറിയാം. വെള്ളത്തിൽ പാല് ചേർത്ത് കൊടുക്കാറുണ്ടോ? കോതമ്പിന്റെ പതിർ വിൽക്കുന്ന കൃഷിക്കാർ കുരുമുളകും നെല്ലും അരിയുമൊക്കെ ശരിക്കും ഉണങ്ങാതെയാണോ തൂക്കിയെടുക്കുന്നത്? അയ്യോ, സൂക്ഷിക്കണേ, ദൈവം വെറുതെ വിടുകയില്ല. പാവങ്ങളെ ചൂഷണം ചെയ്യുകയാണ് താങ്കൾ. പണക്കാരനോ ഒന്നും പോകുവാനില്ല, അവൻ എങ്ങനെങ്കിലും കുറെ കൂടി ഉണ്ടാക്കും. നിനക്ക് അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ ലാഭം എടുക്കുന്നത് പാപമാകുന്നു. അമാവാസിയും ശബത്തും എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പീടിക തുറക്കാം എന്ന് കരുതി മനസ്സിൽ ശപിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം അങ്ങനെയുള്ളവരെ വെറുക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ ഒരു ഹൃദയമാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ഭൗതികമായ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരും ഈ കൂട്ടത്തിൽ പെടും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടിയുള്ള ഒരു ആരാധനയാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു, എളിയവരെ പണത്തിന് മേടിക്കേണ്ടതിന് പാവപ്പെട്ടവർ തങ്ങളെ തന്നെ അടിമകളാക്കി വിൽക്കേണ്ട ഗതികേട്. മോശയിക ന്യായപ്രമാണ പ്രകാരം ആ നാട്ടിൽ അത് അനുവദിച്ചിരുന്നു. ദരിദ്രരെ ഒരു കൂട്ടി ചെരുപ്പിന് വാങ്ങുമായിരുന്നു, അത്രയ്ക്ക് വില കുറഞ്ഞവരായിരുന്നു അവർ. പാവങ്ങൾക്ക് അന്നവർ കോതമ്പിന്റെ പതിർ വിറ്റിരുന്നു എന്ന് പറഞ്ഞാൽ സത്യസന്ധരായ ആരെങ്കിലും മിച്ചം വെച്ച അല്ലെങ്കിൽ എറിഞ്ഞുകളഞ്ഞതെല്ലാം ഇവർ കൊണ്ടുവന്ന് പാവങ്ങൾക്ക് വിറ്റിരുന്നു. ഇന്നും ഇങ്ങനെ കാണിക്കുന്ന അനേക ബിരുദന്മാരുണ്ട്. വിദേശങ്ങളിൽ നിന്നും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുവാൻ വേണ്ടി അയക്കുന്ന തുണിയും ഭക്ഷണ സാധനങ്ങളും വിറ്റ് കാശാക്കുന്ന നീതന്മാർ. തലമുറകൾക്ക് പോലും ശാപം വരുത്തി വെക്കുന്ന ഈ പണി സുഹൃത്തെ നിർത്തിക്കൂടെ? സത്യസന്ധനായിരുന്നാൽ നിനക്ക് തന്നെ നല്ലത്. അല്ല, അസത്യം കാണിച്ച് ആർക്കാണ് ഇത് ഉണ്ടാക്കുന്നത്? മക്കൾക്കോ? ഒത്തു. അവരിത് നാനാവിധമാക്കിക്കളയും. അവർക്കറിയാം ഇതെങ്ങനാ ഉണ്ടാക്കിയതെന്ന്. സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുവാൻ പഴയ തുണികൾ, അതായത് ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊടുക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല കേട്ടോ. ഏതെങ്കിലും മിച്ചം വരുന്നത് ദാനം ചെയ്യുന്നത് എത്രമാത്രം ശരിയാണ്, ഈ കൂട്ടർ ഇങ്ങനെ ചെയ്തതിനു ശേഷം ദൈവത്തിന് വേണ്ടി ഏതാണ്ട് വലിയ കാര്യം ചെയ്തതുപോലെയാണ് നടപ്പ്. ദാവീദ് രാജാവ് പറഞ്ഞത് എന്തെന്ന് മറക്കരുത്. ശമൂവേലിന്റെ 2 24:24 24 വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, അരവ്നയോട് ദാവീദ് പറയുന്നു, അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. ജനങ്ങൾ ഭണ്ഡാരത്തിൽ വഴിപാട് ഇടുന്നത് ഒരിക്കൽ നമ്മുടെ കർത്താവ് ഇരുന്ന് പ്രത്യേകം ശ്രദ്ധിച്ചത് യാദൃച്ഛികമല്ലായിരുന്നു എന്നോർക്കണം. അത് അവൻ്റെ ജോലിയായിരുന്നോ? തീർച്ചയായും. നാം എത്ര ദൈവത്തിന് കൊടുക്കുന്നു എന്നും എത്ര നമുക്ക് വേണ്ടി സൂക്ഷിക്കുന്നു എന്നും അറിയുവാൻ കർത്താവിന് താല്പര്യമുണ്ട്. ഞാൻ ആമോസുമായി ചേർന്ന് പറയുന്നു എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിക്കാം. എനിക്ക് ആമോസിനോട് സ്നേഹമുള്ളതിൻ്റെ പ്രധാന കാരണം അവൻ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അവനൊരു പാവപ്പെട്ടവനായിരുന്നു. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഒരു കൊട്ട പഴുത്ത പഴം പോലെ ആയിരിക്കുന്നതെന്ന് ആമോസ് വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ നന്മ വേഗത്തിൽ നശിക്കുന്നതും ഒരു പഴം പോലെ ചീത്തയാകുന്നതുമാകുന്നു. അതിൻ്റെ ഒരു തെളിവാണ് അവർ സാധുക്കളോട് പെരുമാറിയ വിധം. 7 നാം കാണുന്നത്, ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന് യഹോവ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. യാക്കോബിന്റെ മഹിമ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. വരുവാനിരിക്കുന്ന മശിഹായെ ചൊല്ലി യഹോവ സത്യം ചെയ്തിരിക്കുന്നു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രതിജ്ഞയും സാധ്യമല്ല. ഇനി നോക്കിക്കേ, എന്താണ് അവൻ സത്യം ചെയ്തതെന്ന്? ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന്. ഈ പ്രവചനത്തിൽ തന്നെ മുൻപ് നാം കണ്ടതാണല്ലോ, ദൈവം നമ്മുടെ പ്രവൃത്തികളൊന്നും മറക്കയില്ല. അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ നാം ഒരു ദിവസം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആമോസിന്റെ കാലത്ത് ജനങ്ങൾ ദൈവകോപത്തിനുതകുന്ന പാപങ്ങൾ ചെയ്തു കൂട്ടി. ദൈവം അവയെല്ലാം ഓർത്തു എന്ന് ചുരുക്കം. 8 നാം വായിക്കുന്നത്, അത് നിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോകുകയും ചെയ്യുകയില്ലയോ? അത് മുഴുവനും നീലനദി പോലെ പൊങ്ങും, മിസ്രയീമിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഭൂകമ്പത്തെക്കുറിച്ചായിരിക്കും എന്ന് ചില പണ്ഡിതാക്കന്മാർ കരുതുന്നുണ്ട്. അത് സാധ്യമല്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. ദൈവം വളരെ ശക്തമായ അവരുടെ ഇടയിൽ ഒരു വലിയ ന്യായവിധി അയക്കുന്നതിനാൽ ഭൂമി നടുങ്ങുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 100 ശേഷം ഇന്നും ശമരിയിലൂടെയും ഗിൽഗാലിലൂടെയും ബദേലിലൂടെയും കടന്നു പോകുന്ന ഒരാൾക്ക് ആ പ്രദേശത്ത് കാണുന്ന തകർച്ച ഭീതിയോടെ മാത്രമേ ദർശിക്കുവാൻ സാധിക്കൂ. ആകെ തകർന്നു പോയ മനോഹര പട്ടണങ്ങൾ. ഒരിക്കൽ അവ വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലമായിരുന്നു. വളരെയധികം പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും തഴച്ചു വളർന്നിരുന്ന ആ പ്രദേശങ്ങൾ ഇന്ന് മിക്കവാറും മരുഭൂമി പോലെയാകുന്നു. ഈ ദേശങ്ങളിൽ ദൈവം അയച്ചതായ ന്യായവിധിയെയാകുന്നു ഇത് കാണിക്കുന്നത്. ദൈവം വളരെ ശക്തമായി ഈ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു. അടുത്ത അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ഭാവിക്കു വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളിൽ ഒരു ദേശവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രവചനം പഠിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ദൈവം അനുഗ്രഹമോ ശാപമോ അയക്കുമെന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ അത് മനുഷ്യനെ ബാധിക്കുന്നത് പോലെ തന്നെ ഭൂമിയെയും ബാധിക്കും എന്നുള്ളതാണ്. 9 അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ ആമോസ് ആ നാൾ എന്ന് വിശേഷിപ്പിച്ച് സംസാരിക്കുന്നു. ഇത് യഹോവയുടെ ദിവസത്തെക്കുറിച്ചാണെന്ന് നാം നേരത്തെ കണ്ടതാണല്ലോ. സാധാരണയായി മഹോപദ്രവ കാലത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. യഹോവയുടെ ദിവസം എന്ന സംഭവ പരമ്പരയിൽ ആദ്യത്തേതാണല്ലോ മഹോപദ്രവം. ഇസ്രായേൽ മക്കൾക്ക് ഒരു ദിവസം ആരംഭിക്കുന്നത് രാത്രിയോടുകൂടിയായിരുന്നു. ആമോസ് ഇവിടെ അടുത്ത ഭാവിയെയും അനധിവിദൂര ഭാവിയെയും ചേർത്തൊരു പ്രവചനം നൽകുകയാണ്. യഹോവയുടെ ദിവസം ഇതുവരെ ആയിട്ടില്ല. സൂര്യൻ ഉച്ചയ്ക്ക് അസ്തമിച്ചിട്ടില്ല. പട്ടാപ്പകൽ ഭൂമി ഇരുട്ടായില്ല. ആമോസ് ഇത് പ്രവചിച്ചപ്പോൾ വിദൂര ഭാവിയിലെ ഒരു കാര്യം മാത്രമായിരുന്നു അത്. ഇനിയും ഇസ്രായേലിന് ഏറ്റവും അടുത്ത ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നതിനെ പ്രവാചകൻ പറയുകയാണ്. 10 ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും. ഞാൻ ഏത് അരയിലും രട്ടും ഏത് തലയിലും കഷണ്ടിയും വരുത്തും. ഞാൻ അതിനെ ഒരു ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയും അതിൻ്റെ അവസാനത്തെ കയ്പുള്ള ദിവസം പോലെയും ആക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമാക്കും. ദൈവം ഇസ്രായേൽ മക്കൾക്ക് 7 ഉത്സവങ്ങളാണ് കൽപ്പിച്ചു കൊടുത്തത്. ഇതെല്ലാം വലിയ വിരുന്നുകളുടെ സമയമായിരുന്നു എന്നോർക്കണം. ആ ഉത്സവങ്ങളിൽ മൂന്നെണ്ണത്തിൽ ഇസ്രായേൽ മക്കളിൽ പുരുഷന്മാരെല്ലാം ദൈവസന്നിധിയിൽ വരണമെന്ന് കൽപ്പിച്ചിരുന്നു. അവർ വലിയ ഉല്ലാസത്തോടെ കടന്നു വരണമായിരുന്നു. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങളും മഹത്വവും കരയറ്റുന്ന സമയമായിട്ടാണ് അവ കരുതിയിരുന്നത്. ഇപ്പോൾ ഇതാ ദൈവം പറയുന്നു, അവർ ഉത്സവം ആചരിക്കുന്നു എങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്താത്തത് കൊണ്ട് അവരുടെ ഉത്സവങ്ങളെ ദുഃഖമായി മാറ്റുവാൻ ദൈവം പോകുന്നു. താൻ ആഗ്രഹിച്ച് ആരംഭിച്ചതിൻ്റെ നേരെ എതിരായി ഈ ഉത്സവങ്ങൾ തീരുവാൻ പോകുകയാണ്. നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റുമെന്ന്, ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വീഴുമ്പോൾ പിന്നെ പാട്ടൊന്നും കാണില്ല, ഒരു സന്തോഷവും ഇല്ലാത്ത അവസ്ഥ, വിലാപം മാത്രം. ഇന്നത്തെ ഉത്സവങ്ങളും ഇങ്ങനെ തന്നെയല്ലേ? ഈശ്വരന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ഉത്സവങ്ങൾ. ഉത്സവ പറമ്പിൽ സാധാരണ നടക്കുന്നത് എന്തൊക്കെയാണ്? ഒരു സ്ഥലത്ത് മാലപ്പടക്കം പൊട്ടുമ്പോൾ മറ്റൊരിടത്ത് മാല പൊട്ടിക്കലില്ലേ, മാനഭംഗപ്പെടുത്തൽ. ഉത്സവ പറമ്പിലെ കച്ചവടങ്ങളോ, അയ്യോ അത് കച്ച കപടം തന്നെയാണ്. പാവപ്പെട്ട മനുഷ്യനെ കൊന്നുമുടിക്കുന്ന വില. വാങ്ങുവാൻ കിട്ടുന്നതോ വ്യാജ ആശാന്മാരെ. ഇതിനെല്ലാം വേല വെച്ചു കൊടുക്കുന്നതോ മത നേതാക്കന്മാർ. എത്ര ലക്ഷം രൂപയാണ് പടക്കമായി തീരുന്നത്? ഒടുവിലെല്ലാം ഒരു പടക്കം. സ്നേഹിതരെ, ഉണർന്നു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. 21-ാം നൂറ്റാണ്ടിലേക്ക് കയറിയിരിക്കുന്ന നാം ഈ തലമുറയും ഇത്ര ഹീനമായി കിരാത സംസ്കാരത്തിന് അടിമപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നോർക്കുമ്പോൾ ഹൃദയം വേദനിക്കുന്നു. എന്തെല്ലാം ദുരന്തങ്ങളോടെയാണ് ഓരോ ഉത്സവങ്ങളും അവസാനിക്കുന്നത്! ഒരു ഉത്സവം കഴിഞ്ഞ് യഥാർത്ഥ സന്തോഷത്തോടെ മടങ്ങി വരുന്ന എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? പിശാചിന്റെ കേളീരംഗമല്ലേ ഇന്നത്തെ ഉത്സവ പറമ്പുകൾ, പെരുന്നാളുകൾ? അയ്യോ, ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഒന്ന് സ്വയം വിലയിരുത്തൂ. എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ അഥവാ ഞാൻ തെറ്റാകുന്നു പറയുന്നത് എന്ന് തോന്നുന്ന പക്ഷം എന്നെ കൂടി തിരുത്തൂ. ഇന്ന് ദുരാചാരങ്ങൾക്കെതിരായി പ്രസംഗിക്കുവാൻ ആരുമില്ലാത്ത സ്ഥിതി നമുക്ക് എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ കാണുവാൻ സാധിക്കും. സംഗീതം ഞാൻ വളരെയധികം ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയേറെ സംഗീതം റെക്കോർഡ് ചെയ്ത് ഇതുപോലെയുള്ള പ്രോഗ്രാമിലൂടെ നിങ്ങൾ കേൾപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ സംഗീതത്തിൻ്റെ പോക്ക് ഞാൻ അത്ര അംഗീകരിക്കുന്നില്ല. പാശ്ചാത്യ സംഗീതത്തെ അനുകരിച്ച് ഇന്ന് ഗാനങ്ങളിൽ ഒന്നും ഇല്ലാത്ത സ്ഥിതിയായി. ഇന്ന് അനേകരും പരാതിപ്പെടുന്ന സംഗതി ഇതാണല്ലോ. താളത്തിനനുസരിച്ച് ശബ്ദമുണ്ടാക്കി ചലിക്കുക, ഹൃദയമിടാതെ ചിന്തിക്കേണ്ടാത്ത ഒരു പോക്ക്. ആ തരത്തിലുള്ള സംഗീതം വികാരങ്ങളെ ഉണർത്തും, പക്ഷേ യഥാർത്ഥ സന്തോഷം ഉണ്ടാകാറില്ല. ഇന്ന് ലോകം കണ്ടുപിടിച്ചിരിക്കുന്ന സംഗീതം ഇത് മാത്രമാണ്. ഇത് വളരെ ശോചനീയം തന്നെ. മിക്ക ഗാനമേളകളുടെയും അന്ത്യം ശോചനീയം തന്നെ. ദൈവം പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായി മാറ്റുമെന്ന്. ഞാൻ അതിനെ ഒരു ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെയും അതിൻ്റെ അവസാനത്തെ കയ്പുള്ള ദിവസം പോലെയുമാക്കും. അഗാധമായ ദുഃഖത്തിന്റെ അല്ലെങ്കിൽ വിലപിക്കലിന്റെ തെളിവാണ് ഇത്. ഏതരയിലും രട്ടും, ഏത് തലയിലും കഷണ്ടിയും. അതെ, അവർക്ക് പിന്നീട് വന്ന ശിക്ഷയിൽ ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറി. 11-ാം വാക്യം നോക്കിക്കാത്ത, അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇത് ഞാൻ, അതെ, ഈ വാക്യം ഞാൻ കൂടുതലായി പഠിച്ചപ്പോൾ, സാധാരണ ഈ വാക്യം നമ്മിൽ പലരും ഉപയോഗിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മുന്നറിയിപ്പാണ് എനിക്ക് ലഭിച്ചത്. സാധാരണ നമ്മൾ എങ്ങനെയാണ് ഈ വാക്യം ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? വല്ല കൺവെൻഷനോ അല്ലെങ്കിൽ ആരാധനയ്ക്കോ മുൻപ് പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കും, കർത്താവേ അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല, പിന്നെയോ നിന്റെ വചനങ്ങൾക്കായുള്ള വിശപ്പ് തരണേ എന്ന്. പക്ഷേ ഇവിടെ ഈ വാക്യത്തിൽ അങ്ങനെ ഒരു പ്രയോഗമല്ല. ഈ വാക്യം ഒരു ശിക്ഷയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ അസാധാരണമായ ഒരു ക്ഷാമം വരുന്നുവെന്ന്. ഈ വാക്യം നിറവേറുവാൻ നാം പ്രാർത്ഥിച്ചാൽ പിന്നെ ദൈവവചനം കേൾക്കുവാൻ ഇടവരില്ല എന്ന് മറക്കേണ്ട. ദൈവം തൻ്റെ വചനം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു, പക്ഷേ അവർ അതിനെ നിരാകരിച്ചു. നോക്കണേ, അവർ അതിനെ തള്ളിക്കളഞ്ഞതിന് ശേഷം അതിൽ നിന്നും മാറി തോന്നിവാസം ജീവിക്കുവാൻ തുടങ്ങി. ഇതാ ഇപ്പോൾ ദൈവം പറയുന്നു, ദൈവവചനം കേൾക്കുവാൻ അവസരം ലഭിക്കാത്ത ഒരു ദിവസം വരുന്നു. ഇന്നും ഏതൊരു സമൂഹത്തോടും ദൈവം ഇത് തന്നെയാണ് പറയുന്നത്. തൻ്റെ വചനം സുലഭമായി ലഭിക്കുമ്പോൾ അവർ അത് ശ്രദ്ധിക്കുവാനും അനുസരിക്കുവാനും തയ്യാറല്ല എങ്കിൽ അവൻ തൻ്റെ ശബ്ദം അവരിൽ നിന്നും പിൻവലിക്കും. നമ്മുടെ മലയാള സമൂഹത്തിനും ഇത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് ദൈവം ഈ വാക്യത്തിലൂടെ എന്നോട് സംസാരിച്ചു. ഭാരതത്തിലെ അല്ല, ലോകത്തിലെ തന്നെ മറ്റ് പല ഭാഷക്കാർക്കും ലഭിക്കുന്നതിന് മുൻപ് ക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്ക് ലഭിച്ചു. നാം അതിനെ നിരാകരിച്ചു. ഇന്നും വചനത്തിന് ഒരു പ്രാധാന്യവും ഒരു വിലയും പലരും കൽപ്പിക്കുന്നില്ല. ഈ സ്ഥിതി വചനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ക്ഷാമത്തിലേക്ക് നയിക്കും. ഇന്ന് അനേക ക്രിസ്തീയ ദേവാലയങ്ങളും ക്ലബുകളെ പോലെ മാത്രം ദൈവവചനം സത്യസന്ധമായി പഠിപ്പിച്ച് മനുഷ്യനെ ഉദ്ധരിക്കേണ്ടതിന് പകരം ഇന്ന് എന്തെല്ലാമാണ് ദേവാലയങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത്? പല സമൂഹങ്ങളിലും ഫാഷൻ പരേഡ് നടക്കുന്നത് ആരാധനാ സ്ഥലത്താണ്. ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാത്ത ആരാധനാ സ്ഥലങ്ങൾ സാത്താന്റെ പള്ളികളേക്കാൾ കഷ്ടമാണ്. സുഹൃത്തെ, ആ വലിയ ക്ഷാമം വരുന്നതിന് മുൻപ് നമുക്കുണരാം. ഈ പരിപാടിയെങ്കിലും ശ്രദ്ധിച്ച് അനുഗ്രഹം പ്രാപിച്ചുകൂടെ? ഇതും ലഭിക്കാത്ത ക്ഷാമം വരുന്നതിന് മുൻപ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. ദൈവവചനപ്രകാരം ജീവിക്കാം. മറ്റുള്ളവരെ ദൈവവചനം പഠിപ്പിക്കാം. 12 വാക്യം, അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ല താനും. ദൈവവചനം പഠിച്ചിട്ടില്ലാത്ത ഈ ജനം സമുദ്രം മുതൽ സമുദ്രം വരെ ദൈവവചനം അന്വേഷിക്കും, പക്ഷെ കണ്ടുകിട്ടില്ല. ദൈവം തൻ്റെ വലിയ സ്നേഹത്താൽ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് പ്രവാചകന്മാരിലൂടെ തൻ്റെ വചനം അയച്ചു കൊടുത്തു. പക്ഷേ അവർ ആ മഹത് വചനങ്ങൾ തിരസ്കരിച്ചു, പ്രവാചകന്മാരെ ഉപദ്രവിച്ചു, ചിലരെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ ഇതാ ദൈവത്തിൻ്റെ നിശബ്ദത ശിക്ഷയായി വരുന്നു. നമ്മുടെ സ്നേഹവാനായ പിതാവ് നമ്മുടെ അനുസരണക്കേട് കണ്ട് നമ്മോട് മിണ്ടാതിരുന്നാൽ എത്രമാത്രം ഹൃദയവേദന ഉണ്ടാകും. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം മറ്റുള്ളവരെ പഠിപ്പിച്ചു വിടുന്നു എങ്കിൽ അതാകുന്നു ലോകത്തിലേക്കും പ്രധാനപ്പെട്ട സംഗതി, മറന്നുപോകരുത്. 13-14 വാക്യങ്ങൾ കൂടി നോക്കാം. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ടുവീഴും. ദാനേ, നിന്റെ ദൈവത്താണ, വേർശേബ മാർഗത്താണ എന്ന് പറഞ്ഞും കൊണ്ട് ശമരിയുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും, ഇനി എഴുന്നേൽക്കുകയുമില്ല. സമൂഹത്തിന്റെ ആശാ കേന്ദ്രമായിരിക്കുന്ന, അതെ, ചുറുചുറുക്കുള്ള യൗവനക്കാർ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള ദാഹത്താൽ ബോധം കെട്ടുവീഴും. ഈ വചനത്തിന്റെ പ്രാധാന്യത എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഈ അന്യദേശക്കാരുടെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ആണയിടുന്നത് അവരുടെ പതിവായിരുന്നു. ശമര്യയുടെ അകൃത്യം എന്നത് ബഥേലിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന സ്വർണ്ണ കാളക്കുട്ടികളുടെ കാര്യമായിരുന്നു. രണ്ടാമത്തെ കാളക്കുട്ടി ദാനിലായിരുന്നു ഉണ്ടായിരുന്നത്. ബേർശേബയിൽ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു പൂജാസ്ഥലമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ബിംബാരാധനയുടെ മേൽ വരുന്ന ന്യായവിധി അറിയിച്ചുകൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കുന്നു. അവർ വീഴും, ഇനിയും എഴുന്നേൽക്കുകയുമില്ല. അതങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവത്തിന്റെ വചനം എത്ര കൃത്യമാണല്ലേ. ദൈവം പറഞ്ഞത് അതുപോലെ അവൻ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിട്ടുള്ള സത്യങ്ങൾ അനുസരിക്കുന്നതാണ് എപ്പോഴും നന്മയ്ക്ക് കാരണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അതിനുവേണ്ടി താങ്കളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ടോ?